2020 ജൂലൈ 12 ഞായർ, വാരാന്ത്യ കൗമുദി 3 പേജിൽ നിന്ന്. സാഹിത്യ അക്കാദമി സാധാരണക്കാരുടേതുമാണ്. എഴുത്തുകാരൻ വൈശാഖൻ സംസാരിക്കുന്നു. ഫീച്ചർ തയ്യാറാക്കിയത് വിജയ് സി എച്ച്. ഞാൻ പുസ്തകങ്ങളെക്കാളേറെ വായിച്ചിട്ടുള്ളത് ജീവിതങ്ങളാണ്. ഒരുപാട് പച്ചയായ ജീവിതങ്ങൾ തൊട്ടടുത്ത് കണ്ടു. ഈ അനുഭവങ്ങളാണ് എന്റെ എഴുത്തിന്റെ സ്രോതസ്. മലയാള ചെറുകഥയ്ക്ക് വേറിട്ടൊരു ഭാവുകത്വം നൽകിയ എഴുത്തുകാരൻ വൈശാഖൻ പറയുന്നു. 4 വർഷം മുമ്പ് അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി നിയമിതനായപ്പോൾ സഹൃദയർ അതിനെ അക്കാദമിക്കൊരു ജനകീയ മുഖമെന്നായിരുന്നു വിശേഷിപ്പിച്ചത്. സാഹിത്യം സമൂഹത്തിലെ ഉന്നതരുടേതാണെന്ന പൊതുധാരണ മാറ്റി അത് സാധാരണക്കാരന്റെയും കൂടിയാണെന്ന് തെളിയിക്കാൻ അക്കാദമിക്ക് കഴിഞ്ഞു. ഈയിടെ 80 തികഞ്ഞ വൈശാഖന്റെ അരനൂറ്റാണ്ട് കാലത്തെ എഴുത്തനുഭവങ്ങളും അപൂർവങ്ങളായ ജീവിത പരിജ്ഞാനവുമാണ് അക്കാദമിയുടെ അമരത്തിരുന്ന് അദ്ദേഹം ഇപ്പോൾ പ്രാവർത്തികമാക്കുന്ന കർമ്മ പദ്ധതികൾക്ക് ശക്തി ഏകുന്നത് എന്നതിൽ സംശയമില്ല. ജനകീയ മുഖം എന്ന വിശേഷണം അനർത്ഥമാക്കാൻ കഴിയുന്ന വിധം തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ചരിത്രത്തിലാദ്യമായി മത്സ്യബന്ധന കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സാഹിത്യ ക്യാമ്പ് നടത്തി. കടലെഴുത്തുകൾ എന്ന പേരിൽ മഞ്ചേശ്വരം കടൽ തീരത്ത് 3 ദിവസം നീണ്ടുനിന്ന ഒരു സാഹിത്യോത്സവം എഴുതുന്നവരും എഴുതാത്തവരുമായ നിരവധി യുവതി യുവാക്കൾ അതിൽ സജീവമായി പങ്കെടുത്തു. എല്ലാവരും മത്സ്യബന്ധന തൊഴിലുമായി ബന്ധപ്പെട്ടവർ. സാഹിത്യ അക്കാദമി എന്നൊരു സ്ഥാപനത്തെക്കുറിച്ച് ആദ്യം കേൾക്കുന്നവർ പോലും അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. ലോക സാഹിത്യത്തിലും ഇന്ത്യൻ സാഹിത്യത്തിലും മലയാള സാഹിത്യത്തിലും കടൽ സാഹിത്യം വഹിച്ച പങ്കിനെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രഭാഷണങ്ങൾ നടത്തി. എല്ലാം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. സാഹിത്യത്തിൽ കടലൊരു പ്രബലമായ ബിംബമാണ്. അതിൽ കടലിന്റെ മക്കളുടെ സ്ഥാനം എത്ര വിലപ്പെട്ടതാണെന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തി. കടൽ സംബന്ധിയായ സിനിമകൾ പ്രദർശിപ്പിച്ചു. അമേരിക്കൻ എഴുത്തുകാരനായ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ദി ഓൾഡ് മാൻ ആൻഡ് ദി സീ എന്ന ലോകപ്രസിദ്ധമായ പുസ്തകത്തിന്റെ ചലച്ചിത്രാവിഷ്കരണവും ഉണ്ടായിരുന്നു. തകഴിയുടെ ചെമ്മീൻ കണ്ട് അതിലടങ്ങിയ സാമൂഹിക സന്ദേശങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കി. കൂടാതെ പ്രതിഭാശാലികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. കടൽക്കാറ്റിനെയും കോരിച്ചൊരിയുന്ന മഴയെയും അതിജീവിച്ച് കടലെഴുത്തുകൾ നേടിയ പരിപൂർണ വിജയം അക്കാദമിയുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെ വളരെ പ്രചോദനകരമായി തീർന്നു. നാട്ടിക കടപ്പുറത്തും വിഴിഞ്ഞങ്കടപ്പുറത്തും സമാനമായ കടലെഴുത്തുകൾ നടത്താൻ പദ്ധതിയുണ്ട്. കുടുംബശ്രീ ജീവനക്കാർക്കിടയിലെ സാഹിത്യാഭിരുചിയുള്ളവരെ കണ്ടെത്താനും അത് പരിപോഷിപ്പിക്കുവാനുമായി കോഴിക്കോട് വച്ച് 4 ദിവസം നീണ്ടുനിന്നൊരു സംസ്ഥാനതല സംഗമം നടത്തി. കുടുംബശ്രീക്കാർക്കിടയിൽ എഴുതാൻ കഴിവുള്ളവരുണ്ടെന്നും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചവർ വരെയുണ്ടെന്നും ഞങ്ങൾ പോലും ആദ്യമായി അറിഞ്ഞു. കുടുംബശ്രീ എന്നത് സമഗ്ര ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആരംഭിച്ച ഒരു സംയുക്ത സംരംഭമാണെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചത് സമ്പൂർണ്ണ സാഹിത്യ ബോധവൽക്കരണം അതിലൂടെ സംസ്ഥാനത്ത് നടപ്പാക്കാനുള്ള ജനകീയ വഴികളാണ്. സ്ത്രീയും എഴുത്തും. വളർന്നുവരുന്ന എഴുത്തുകാരികൾക്ക് വേണ്ടി പുന്നയൂർക്കുളത്തെ കമലാസുരയ്യ സ്മാരകത്തിൽ വച്ച് ഒരു ബൃഹത്തായ സാഹിത്യ ക്യാമ്പ് നടത്തി. എഴുത്തിൽ തുടക്കക്കാരായ അവർക്ക് സ്ത്രീയും എഴുത്തും എന്ന് പേരിട്ട് വിളിച്ച ആ ശിബിരം ഒരു പുത്തൻ ഉണർവ് പകർന്നു. അപ്രശസ്തരാണെങ്കിലും ആ ക്യാമ്പിൽ പങ്കെടുത്ത പലരും ഇപ്പോൾ സർഗവൈഭവം തെളിയിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതാണ് അറിയാൻ കഴിഞ്ഞത്. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ വച്ചാണ് തമിഴ് മലയാളം സാഹിത്യ സംഗമം നടത്തിയത്. ഇതും വനിതകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ചതായിരുന്നു. നമ്മുടെ എഴുത്തുകാരികൾക്ക് തമിഴ് എഴുത്തുകാരികളുമായി സംവദിച്ച് സൃഷ്ടിപരമായ ആശയവിനിമയം നടത്താൻ ഈ ഒത്തുചേരൽ അവസരമുണ്ടാക്കി. സമൂഹത്തിന്റെ എല്ലാ തുറകളിലേക്കും ഇറങ്ങിച്ചെല്ലുന്നതിന്റെ ഭാഗമായി മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ സാഹിത്യ സംഗമമാണ് വൈദ്യവും എഴുത്തും. അക്കാദമി അവർക്ക് വേണ്ടി ഒരു സംഗമം നടത്തിയത് അവർ പോലും വിസ്മയത്തോടെയാണ് വീക്ഷിച്ചത്. അതിനുശേഷം പല ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും അക്കാദമിയുമായി അടുത്ത ബന്ധം പുലർത്താൻ തുടങ്ങി. ബാലസാഹിത്യം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാരംഗം കലോത്സവം എന്ന പദ്ധതിയിലെ സാഹിത്യ വിഭാഗം അക്കാദമി ഏറ്റെടുത്തു. കഥാ, കവിത, പുസ്തകാസ്വാദനം, ഉപന്യാസം മുതലായ സാഹിത്യ ശാഖകളിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ അഭിരുചി കണ്ടെത്തി 4 വർഷമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന തലത്തിൽ കുട്ടികളുടെ മികച്ച സൃഷ്ടികൾ 2 പുസ്തകങ്ങളിലായി പ്രസിദ്ധീകരിച്ചു. ഭിന്നശേഷിക്കാരെ മറന്നില്ല. ആദ്യമായി ചെയ്തത് അക്കാദമിയിലെ സകല ഹാളുകളിലേക്കും വേദികളിലേക്കും അവർക്ക് വീൽ ചെയറിൽ ഇരുന്ന് എത്തിപ്പെടാൻ ആവശ്യമായ റാമ്പുകൾ നിർമ്മിക്കലാണ്. അവരുടെ പ്രഥമ കലാസാഹിത്യ പരിപാടി അക്കാദമി ഹാളിൽ വച്ച് താമസിയാതെ നടത്തി. കലാകാരന്മാർ വീൽ ചെയറിൽ റാമ്പ് വഴി കയറി വേദിയിൽ പരിപാടികൾ അവതരിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികളെയും കുടുംബശ്രീക്കാരെയും മെഡിക്കൽ വിദ്യാർത്ഥികളെയും സ്കൂൾ വിദ്യാർത്ഥികളെയും ഭിന്നശേഷിക്കാരെയും സാഹിത്യവുമായി സമന്വയിപ്പിക്കുന്ന കർമ്മ പരിപാടികൾ അക്കാദമിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് അരങ്ങേറുന്നത്. സെക്രട്ടറി ഡോക്ടർ കെ പി മോഹനന്റെ കർമ്മനിരതയും ജനറൽ എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗങ്ങളുടെ ദൈക്ഷണികതയുമാണ് ഈ വിജയങ്ങളുടെയെല്ലാം പുറകിലുള്ളത്. പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം എഴുത്തുകാരിൽ വർദ്ധിപ്പിക്കാനായി സൈലന്റ് വാലിയിലും തേക്കടിയിലും വച്ച് 2 ക്യാമ്പുകൾ നടത്തി. ആദിവാസി ജനതയ്ക്ക് വേണ്ടി ഒരു സാഹിത്യ സംഗമം വയനാട്ടിൽ വച്ചു നടത്തി. നല്ല പ്രതികരണമായിരുന്നു. ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുടെ ഇടയിൽ ധാരാളം സാഹിത്യപ്രേമികളുണ്ടെന്ന് അക്കാദമി കണ്ടെത്തിയിരുന്നു. അവരുടെ അഭിരുചികൾ പരിപോഷിപ്പിക്കുന്നതിനുവേണ്ടി സാഹിത്യമേളകൾ നടത്താൻ ആലോചിച്ചു വരുന്നു. സാധാരണക്കാർക്ക് പ്രശസ്തരായ എഴുത്തുകാരുമായി ആശയവിനിമയത്തിനുള്ള അവസരം ഒരുക്കിക്കൊടുക്കും. എല്ലാവരിലും സഹൃദയത്വം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ എല്ലാവർക്കും സാഹിത്യപരിചയം ഉണ്ടാവുക എന്നതാണ് ആശയം. സാഹിത്യം നിലനിൽക്കുന്നത് പണ്ഡിത ഗവേഷണ ഗ്രന്ഥങ്ങളിലൂടെ മാത്രമല്ല സാധാരണക്കാരായ വായനക്കാരിലൂടെയുമാണ്. അതിനാൽ സാഹിത്യ അക്കാദമി സാധാരണക്കാരുടേതുമാണെന്ന് അവർക്കുകൂടി ബോധ്യപ്പെടണം. ഞങ്ങൾ കൊണ്ടുവന്നൊരു വീക്ഷണമാണിത്. ഇത് വളരെ മുമ്പ് തന്നെ കൊണ്ടുവരേണ്ടതുമായിരുന്നു. പ്രളയാക്ഷരങ്ങളിൽ നിന്നുള്ളത് ദുരിതാശ്വാസത്തിന്. വെള്ളവും വെള്ളപ്പൊക്കത്തിലെ അതിജീവനവും പ്രബല വിഷയമായുള്ള സാഹിത്യ സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അക്കാദമി ഇറക്കിയതാണ് പ്രളയാക്ഷരങ്ങൾ. തകഴി, സി വി ശ്രീരാമൻ, എം ടി വാസുദേവൻ നായർ, ടി പത്മനാഭൻ തുടങ്ങിയ നിരവധി പ്രശസ്ത സാഹിത്യകാരന്മാരുടെ പ്രളയമെന്ന പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെടുത്താവുന്ന അനേകം രചനകൾ അതിലുണ്ട്. ഇതിന്റെ വിൽപ്പന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രളയാക്ഷരങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. ഈ കോവിഡ് കാലത്ത് തന്നെ അക്കാദമി 50 ലക്ഷം രൂപ നൽകിയിരുന്നു. 5 സർവകലാശാലകളുടെ ഗവേഷണ കേന്ദ്രമാണ് അക്കാദമി ലൈബ്രറി. അതിനാൽ അക്കാദമിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് അതിന്റെ ഗ്രന്ഥശേഖരം. ഡിജിറ്റൽ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളും വേഗത്തിൽ നടക്കുന്നുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും പ്രിയപ്പെട്ട കൃതികൾ ഓൺലൈനിൽ സൌജന്യമായി വായിക്കാനും ഡൌൺലോഡ് ചെയ്യാനും മലയാളികൾക്ക് കഴിയും. പതിവായ പുരസ്കാര ആരോപണങ്ങൾ. 100% നീതി പാലിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവാർഡ് നിർണയം. പുരസ്കാരത്തിനെത്തുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഏറെ ശ്രമകരമാണ്. സാഹിത്യ സൃഷ്ടികളെ വിലയിരുത്താൻ കഴിവുള്ളവരെ ജഡ്ജസായി കണ്ടെത്തണം. അവർക്ക് സമയം വേണം. അക്കാദമിയുടെ നിർവാഹക സമിതി നിയമിക്കുന്ന 7 ജഡ്ജസാണിത് ചെയ്യുന്നത്. ഗൌരവപൂർവ്വം വായിക്കുന്നവർ. ഓരോ വിഭാഗത്തിലും പ്രസക്തി കൊണ്ടും പുതുമ കൊണ്ടും ഏറ്റവും നല്ല 10 എണ്ണം തിരഞ്ഞെടുക്കുകയാണ് ഷോർട്ട് ലിസ്റ്റിംഗിൽ നടക്കുന്നത്. പ്രസിഡന്റ് നിയമിക്കുന്ന ഉന്നതരായ 3 ഫൈനൽ ജഡ്ജസാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പുസ്തകങ്ങൾ പിന്നീട് വായിക്കുന്നത്. ഏത് അവാർഡിന് വേണ്ടി ഏത് ജഡ്ജ് മൂല്യനിർണയം ചെയ്യുന്നുവെന്ന് ലൈബ്രറി സ്റ്റാഫിന് പോലും അറിയില്ല. ചുരുക്കപ്പട്ടികയിൽ ഉള്ളവ പലതും മികച്ച സൃഷ്ടികളാകാം. പക്ഷേ പുരസ്കാരം ഒന്നല്ലേയുള്ളൂ, കിട്ടുന്നത് അർഹതയുള്ള ഒന്നിനായിരിക്കണം. എന്നാൽ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പു പറയാൻ കഴിയും. യാതൊരുവിധ ഇടപെടലുകളും കഴിഞ്ഞ 4 വർഷത്തിൽ അനുവദിച്ചിട്ടില്ല. സ്വാധീനം ചെലുത്താൻ ആരും ശ്രമിച്ചിട്ടില്ലെന്നല്ല പറയുന്നത്, അങ്ങനെയുള്ള എല്ലാ ശ്രമങ്ങളും തടഞ്ഞു നിർത്തി എന്നാണ്. അക്കാദമിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ സംതൃപ്തനാണോ എന്ന ചോദ്യത്തിന് സന്തോഷമായിരിക്കുക അതൃപ്തമായിരിക്കുക എന്ന പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. അധ്യക്ഷൻ എന്ന നിലയിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ സന്തോഷമുണ്ട്. എന്നാൽ ഇനി ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അതൃപ്തിയുമുണ്ട്. 100% സംതൃപ്തി കിട്ടുന്ന ഒരു കാര്യവും ജീവിതത്തിലില്ല. പക്ഷേ ഏറെക്കുറെ സംതൃപ്തനാണ്. ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ചെയ്യണമെന്ന് മനസ്സിലുള്ളപ്പോൾ എങ്ങനെയാണ് പൂർണ്ണ സംതൃപ്തനാവാൻ കഴിയുക? റെയിൽവേ ജോലി തന്ന ജീവിത വീക്ഷണം. 1964 സ്റ്റേഷൻ മാസ്റ്ററായി ദക്ഷിണ റെയിൽവേയിൽ ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് സ്റ്റേഷനുകളിൽ നിന്ന് സ്റ്റേഷനുകളിലേക്കുള്ള യാത്രയായിരുന്നു എന്റെ ജീവിതം. ആന്ധ്രയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും കേരളത്തിലുമായി ഏകദേശം 100 സ്ഥലങ്ങളിൽ താമസിച്ചു. ലഭിച്ചത് ഇന്ത്യയിലെ അതിസാധാരണക്കാരായ മനുഷ്യരുമായി അടുത്തിടപഴകാനുള്ള അവസരമാണ്. ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണം രൂപീകരിക്കാൻ ഇതെന്നെ സഹായിച്ചു. ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാൻ കഴിയാത്ത രാത്രികളിൽ ഞാൻ പ്ലാറ്റ്ഫോമിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. അടുത്ത ബെഞ്ചിൽ കിടക്കുന്നത് ചിലപ്പോൾ ഒരു ഭിക്ഷക്കാരനായിരിക്കും, അല്ലെങ്കിൽ ദരിദ്രനായൊരു കർഷകൻ. സർവ്വസാധാരണമായ ഇന്ത്യ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്റെ അനുഭവങ്ങളിൽ മഹാന്മാരില്ല, ചരിത്ര സംഭവങ്ങളുമില്ല, സാധാരണ ജീവിതങ്ങളെയുള്ളൂ. ഈ ജീവിത വീക്ഷണമാണ് എന്റെ എഴുത്തുകൾക്ക് ആധാരം.